ഹിറ്റ് 96.7 FM സ്പെഷ്യൽ ന്യൂസുമായി ഷാബു.
ഇ.എം.എസ് മന്ത്രിസഭയിലെ ഭക്ഷ്യമന്ത്രിയായിരുന്ന കെ.സി. ജോർജിനെ പരിഹസിച്ച് കോൺഗ്രസ് വിളിച്ച മുദ്രാവാക്യം എന്തായിരുന്നുവെന്നോ? ഒന്നര കൊല്ലം കൊണ്ടൊന്നര കോടി, കട്ടോരൊന്നര കാലൻ രാജിവയ്ക്ക്. വർഷം ഏതാണെന്ന് ഓർമ്മയുണ്ടോ? 1957 1959 കാലത്ത്. ഇ.എം.എസും പിന്നെ 10 മന്ത്രിമാരുമായിരുന്നു. അതിൽ പ്രധാനിയായിരുന്നു കെ.സി. ജോർജ്. ചെറുപ്പകാലത്ത് വന്ന പോളിയോ രോഗം കാരണം ഒരു കാൽമുട്ടിന് താഴെ ശോഷിച്ചു പോയിരുന്നു. നടക്കുമ്പോൾ ചെറിയ മുടന്തുണ്ടായിരുന്നു. ആ വൈകല്യം പരിഹസിച്ചുകൊണ്ടാണ് കോൺഗ്രസുകാർ അന്ന് ആ മുദ്രാവാക്യം വിളിച്ചത്, ഒന്നര കൊല്ലം കൊണ്ട് ഒന്നര കോടി, കട്ടോരൊന്നര കാലൻ രാജിവയ്ക്ക് എന്ന്. 70 ആണ്ടുകൾക്കിപ്പുറമാണ് ഇത്തരമൊരു മുദ്രാവാക്യമെങ്കിൽ കളി മാറിയേനെ. തെരഞ്ഞെടുപ്പ് കമ്മീഷന് പരാതി നൽകാനുള്ള വകുപ്പുണ്ടതിൽ. കോൺഗ്രസ് മാത്രമല്ല, കള്ളാ കുള്ള അന്തോണിച്ച എന്ന് വിളിച്ചത് കമ്മ്യൂണിസ്റ്റുകാരാണ്. ബോഡി ഷെയ്മിങ്ങിന്റെ പേരിൽ നടപടിക്ക് ഇന്നാണെങ്കിൽ സാധ്യതയുണ്ട്. ഒന്നും കെട്ടും, രണ്ടും കെട്ടും, ഇ.എം.എസിന്റെ ഓളയും കെട്ടും എന്നു പറഞ്ഞത് ശരീരത്തിന് ഇ.എം.എസ് നമ്പൂതിരിപ്പാട് നടത്തിയ വിമർശനത്തിനെതിരെ തെരുവിലിറങ്ങിയവർ വിളിച്ച മുദ്രാവാക്യമായിരുന്നു. പിള്ളേരൊന്ന് വളർന്നോട്ടെ, മീശയൊന്ന് കുരുത്തോട്ടെ, ഇ.എം.എസിനെ ഇ.എം. പൂശി ടി.എൽ പോലെ പറപ്പിക്കും എന്ന് ഇ.എം.എസ് സർക്കാരിന്റെ കാലത്ത് പ്രതിപക്ഷ വിദ്യാർത്ഥി സംഘടനകൾ ഉയർത്തിയ മുദ്രാവാക്യമാണ്. ആദ്യ കമ്മ്യൂണിസ്റ്റ് മന്ത്രിസഭയിലെ റവന്യൂ മന്ത്രിയായിരുന്ന കെ.ആർ. ഗൗരിയമ്മയുടെയും അതേ മന്ത്രിസഭയിലെ തൊഴിൽ ഗതാഗത മന്ത്രിയായിരുന്ന ടി.വി. തോമസിന്റെയും വിവാഹവും 1957 ആയിരുന്നു. അന്ന് ഇ.എം.എസ് മന്ത്രിസഭയ്ക്കെതിരെ വിമോചന സമരവുമായി തെരുവിലിറങ്ങിയവർ വിളിച്ചത് ഗൗരിചോത്തിയെ വേളി കഴിച്ചൊരു റൌഡിത്തോമ സൂക്ഷിച്ചു. വേർന്നുകൂടിയുണ്ട്, ചാത്തൻ പൂട്ടാൻ പോകട്ടെ, ചാക്കോ നാട് ഭരിക്കട്ടെ. 70 കൊല്ലങ്ങൾക്കിപ്പുറമുള്ള മലയാളിയെക്കുറിച്ച് അന്വേഷിക്കാൻ ഈ മുദ്രാവാക്യം വിളിയിലെ നിലപാടുകൾ കൂടി പരിഗണിക്കുന്നത് നന്നായിരിക്കും. ഇ.എം.എസിന്റെ വിക്കിനെ ആക്ഷേപിച്ചും കെ.സി. ജോർജിന്റെ മുടന്തിനെ പരിഹസിച്ചും മറ്റു പലരുടെയും ജാതിയെ പരാമർശിച്ചും ആന്റണിയുടെ പൊക്കമില്ലായ്മയെ ഇകഴ്ത്തിയും മലയാളി വിളിച്ച മുദ്രാവാക്യങ്ങൾ. അന്നത്തെ മലയാളിയുടെ മനോനിലയായിരുന്നു അതെല്ലാം. അതായത്, ബോഡി ഷെയ്മിംഗ് കൊണ്ട് ഒരാളെ കളിയാക്കുന്നത് തെറ്റല്ല എന്ന മനോനില. നിറം പറഞ്ഞും ജാതി പറഞ്ഞും കളിയാക്കാനും മടിക്കാത്ത മലയാളിക്ക് മാറ്റമുണ്ടായു. മാറ്റമുണ്ടായില്ല എന്നതാണ് വാസ്തവം. 70 ആണ്ടുകൾക്കിപ്പുറം കേട്ട മുദ്രാവാക്യങ്ങളിൽ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ ജാതി പറഞ്ഞ് അധിക്ഷേപിച്ച മുദ്രാവാക്യമുണ്ടായിരുന്നു. ഒടുവിൽ പിണറായി വിജയൻ പരസ്യമായി തന്നെ പ്രതികരിച്ചത് ഇങ്ങനെയായിരുന്നു: എന്റെ ജാതി ഇടയ്ക്കിടെ ചിലർ ഓർമ്മിപ്പിക്കുന്നുണ്ട്. ഞാൻ ഇന്ന ജാതിയിൽപ്പെട്ട ആളെന്നാണ് അവർ ഓർമ്മിപ്പിക്കുന്നത്. ഞാൻ ചെത്തുകാരന്റെ മകനാണ്, വിജയൻ ആ ജോലിയെ ചെയ്യാൻ പാടുള്ളൂ എന്ന് അവർ കരുതുന്നു എന്നാണ് പിണറായി പറഞ്ഞത്. പറഞ്ഞുവന്നത്, 70 ആണ്ടുകൾക്കിപ്പുറം കേരളമൊരു തെരഞ്ഞെടുപ്പിലേക്ക് പോകുമ്പോൾ കൊറോണ കാലമാണ്, നിയന്ത്രണങ്ങളുള്ള കാലമാണ്, മുദ്രാവാക്യം വിളികൾക്ക് സ്കോപ്പില്ലാത്ത കാലമാണ്. നമ്മുടെ മനോഭാവം മാറിയോ എന്ന് ചിന്തിക്കണം. ജാതി, നിറം, വൈകല്യം ഇവയോട് ഏതു വിധത്തിലാണ് നമ്മൾ പ്രതികരിക്കുന്നത്? സൈബർ യുഗത്തിലെ തെരഞ്ഞെടുപ്പുകളിൽ ആക്ഷേപവും അധിക്ഷേപവും സൈബർ ഇടങ്ങളിലാണ്. അതാണെങ്കിലോ കാട്ടുതീ പോലെ പടരും. പ്രത്യേകിച്ച് സ്ത്രീകൾക്കെതിരെ സൈബറിടങ്ങളിൽ ആക്ഷേപങ്ങൾ വളരെ കൂടുതലാണ്. തദ്ദേശ സ്ഥാപനങ്ങളിൽ 50% വനിതാ സംവരണം. അതായത്, അത്രയേറെ വനിതകൾ മത്സരിക്കുന്നുണ്ട്. തദ്ദേശ സ്ഥാപനങ്ങളിലേക്ക് നടക്കുന്ന തെരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥികളെ സമൂഹമാധ്യമത്തിൽ അധിക്ഷേപിച്ചാൽ കർശന നടപടി സ്വീകരിക്കുമെന്ന് കേരള പോലീസ് അറിയിച്ചിട്ടുണ്ട്. വനിതാ സ്ഥാനാർത്ഥികളുടെ അടക്കം ചിത്രങ്ങൾ സമൂഹമാധ്യമങ്ങളിൽ മോശമായി പ്രചരിപ്പിക്കുന്നത് തടയും, അശ്ലീല പദങ്ങൾ ഉപയോഗിച്ച് സമൂഹമാധ്യമങ്ങളിൽ അപകീർത്തിപ്പെടുത്തുന്നത് ശ്രദ്ധയിൽപ്പെട്ടതിന് പിന്നാലെയാണ് ഈ നടപടി. അപവാദ പ്രചരണം നടത്തുന്നവർക്കെതിരെ ഉടൻ നടപടി സ്വീകരിക്കാനാണ് പോലീസ് മേധാവിയുടെ നിർദ്ദേശം. ഐ.ടി. ആക്ടിലെ 66, 66C, 67, 67A പ്രകാരവും കെ.പി. ആക്ടിലെ 120O പ്രകാരവും ഐ.പി.സി. 354A, 354D, 465, 469, 509 വകുപ്പുകൾ അനുസരിച്ചും കേസെടുക്കാനാണ് നിർദ്ദേശം. ഗൗരിയമ്മ നൊന്തുപെറ്റ ഭൂമിയല്ല കേരളം എന്ന് 70 കൊല്ലം മുമ്പ് മുദ്രാവാക്യം വിളിച്ചിരുന്നതിനെതിരെ ആരും പരാതി പറഞ്ഞിട്ടില്ല. പക്ഷെ ഇന്നാണെങ്കിൽ കളി മാറും. സ്ത്രീവിരുദ്ധ പരാമർശത്തിന്റെ പേരിൽ ചിലപ്പോൾ കോടതി കയറേണ്ടി വരും. അതുകൊണ്ട് രാഷ്ട്രീയവും തെരഞ്ഞെടുപ്പിന്റെ ആവേശവും നല്ലതാണ്. പക്ഷേ വാക്കുകൾ സൂക്ഷിച്ച് ഉപയോഗിച്ചില്ലെങ്കിൽ പിന്നീട് ദുഃഖിക്കേണ്ടി വരും.